2020 May 20 ബുധനാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ 4 പേജിൽ നിന്ന് മുഖപ്രസംഗം. എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന പരിഷ്കാര നടപടികൾ. കേന്ദ്ര സർക്കാരിന്റെ കോവിഡ് ഉത്തേജന പാക്കേജ് പൂർണമായും ചുരുൾ നിവർന്നതോടെ അതേ ചൊല്ലിയുള്ള തർക്കവിതർക്കങ്ങളിലാണ് മുഖ്യ രാഷ്ട്രീയ വൃത്തങ്ങൾ. പ്രതിപക്ഷം ഒന്നടങ്കവും അവരോട് ചായ്വുള്ള വിദഗ്ധരുമൊക്കെ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയ ഒരു പോരായ്മ പാക്കേജിൽ ജനങ്ങൾക്ക് നേരിട്ട് ആശ്വാസം പകരുന്ന ധനസഹായങ്ങളൊന്നുമില്ല എന്നതാണ്. നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിലൊരു സഹായം എല്ലാവരും പ്രതീക്ഷിച്ചതാണ്. എന്നാൽ നേരിട്ട് പണം നൽകുന്നതിന് പകരം സാമ്പത്തിക മേഖലയെ നാനാവിധത്തിലും ഉത്തേജിപ്പിച്ച് രാജ്യത്ത് തൊഴിലവസരങ്ങൾ പരമാവധി വർദ്ധിപ്പിക്കുന്ന പരിപാടികൾക്കാണ് കേന്ദ്രം മുൻതൂക്കം നൽകിയതെന്ന് പാക്കേജ് സൂക്ഷ്മമായി പരിശോധിച്ചാൽ മനസ്സിലാകും. മഹാമാരിയുടെ കനത്ത ആഘാതത്തിൽ സമ്പദ്രംഗം ഒന്നാകെ തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. കേന്ദ്രത്തിന്റെയും സംസ്ഥാനങ്ങളുടെയും വരുമാന മാർഗ്ഗങ്ങളിൽ ഒട്ടുമുക്കാലും പൊടുന്നനെ അടഞ്ഞ നിലയിലാണ്. സംഘടിത മേഖലകളിൽ പോലും തൊഴിലില്ലായ്മ വൻ യാഥാർത്ഥ്യമായി കഴിഞ്ഞു. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ തൊഴിലിനായല്ല, സ്വന്തം ജീവൻ നിലനിർത്താനായുള്ള പരക്കമ്പാച്ചിലാണ് ഇപ്പോൾ. മഹാമാരിക്കെതിരെ യുദ്ധസമാന പോരാട്ടത്തിൽ ഏർപ്പെടുമ്പോൾ തന്നെ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കേണ്ട വൻ ബാധ്യതയാണ് ഭരണകൂടങ്ങൾക്കുമേൽ വന്നു ചേർന്നിരിക്കുന്നത്. സമ്പദ്വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടുള്ള പരിഷ്കാര നടപടികളാണ് 5 ദിവസമായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ രാജ്യത്തിന് മുൻപാകെ അനാവരണം ചെയ്തത്. സ്വാഭാവികമായും സാമ്പത്തിക പാക്കേജിനെക്കുറിച്ച് അതൃപ്തിയും വിമർശനവുമൊക്കെ ഉണ്ടാകാം. പ്രതിസന്ധി നേരിടാൻ സംസ്ഥാനങ്ങളെ നേരിട്ട് സഹായിക്കേണ്ടതിന് പകരം വ്യവസായ കാർഷിക മേഖലകൾക്ക് വൻതോതിൽ വായ്പ നൽകാൻ ബാങ്കുകളെ ചുമതലപ്പെടുത്തി കൈകഴുകുകയാണ് കേന്ദ്രം ചെയ്തതെന്ന് വിമർശനം ഉയർന്നിട്ടുണ്ട്. ധനമന്ത്രി പ്രഖ്യാപിച്ച ഉദാര വായ്പകളുടെ ആനുകൂല്യം സർവ്വമേഖലകൾക്കും അവകാശപ്പെട്ടതാണ്. ഓരോ സംസ്ഥാനവും അത് എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതിനെ ആശ്രയിച്ചാകും അവരുടെ സാമ്പത്തിക വളർച്ചയും ഉന്നമനവും. സാധാരണക്കാരന്റെ കീശ ശൂന്യമായിരിക്കെ വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെ വർദ്ധിച്ച ഉൽപാദനം കൊണ്ട് എന്ത് നേട്ടമെന്ന് ചോദിക്കുന്നവരുണ്ട്. കാർഷിക സമൃദ്ധി കൈവരിച്ചാലും ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ പണമെവിടെ എന്ന് ആശങ്കപ്പെടുന്നവർക്കും കുറവില്ല. നേരിട്ടുള്ള പണം വിതരണമെന്ന ആവശ്യം ഉന്നയിക്കുന്നതിനു പിന്നിലെ യുക്തിയും ഇതാണ്. വാദം ശരിയാണെങ്കിലും മഹാമാരി സൃഷ്ടിക്കുന്ന അതിഭീകരമായ സാമ്പത്തിക തകർച്ചയ്ക്കുള്ള പരിഹാര നടപടി തലയെണ്ണി ഏതാനും 1000 നൽകുന്നത് മാത്രമല്ല, മഹാമാരി എന്തായാലും വരുതിയിൽ വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കോവിഡാനന്തര കാലത്തും തൊഴിലും കൃഷിയും മറ്റ് സേവന മേഖലകളുമൊക്കെ പുഷ്ടിപ്പെട്ടാലേ സാധാരണക്കാരന്റെയും നില മെച്ചപ്പെടുകയുള്ളൂ. വ്യാവസായിക കാർഷിക മേഖലയ്ക്ക് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഉത്തേജന പാക്കേജിന്റെ മുഖ്യ ലക്ഷ്യവും അതാണെന്ന് വേണം കരുതാൻ. പൊതുമേഖലയോടുള്ള അതിരുകടന്ന വിധേയത്വവും ഇന്നത്തെ കാലത്ത് പഴഞ്ചരക്കാണ്. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഞായറാഴ്ച 5 ഘട്ടമായി പ്രഖ്യാപിച്ച പാക്കേജിലാണ് തൊഴിലുറപ്പ് പദ്ധതിക്ക് പുതുതായി 40,000 കോടി രൂപ കൂടി അനുവദിച്ച കാര്യം ഉൾപ്പെടുന്നത്. മറ്റൊരു സുപ്രധാന പ്രഖ്യാപനം, സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് പരിധി നിലവിലെ 3% നിന്ന് 5% ഉയർത്തിക്കൊണ്ടുള്ളതായിരുന്നു. ഏറെക്കാലമായി സംസ്ഥാനങ്ങൾ ഇതേ ആവശ്യം ഉന്നയിച്ചു വരികയായിരുന്നു. നിലവിൽ 3% സംസ്ഥാനങ്ങളുടെ പൊതുവായ്പാ പരിധി. പ്രത്യേക നിബന്ധനകളോടെയാണ് പരിധി 5% ഉയർത്താനുള്ള അനുമതി. കേരളം ഉൾപ്പെടെ ചില സംസ്ഥാനങ്ങൾ ഈ ഉപാധികൾക്കെതിരെ രംഗത്തു വന്നിട്ടുണ്ട്. എന്നാൽ പാലിക്കാൻ വയ്യാത്ത കഠിന വ്യവസ്ഥകളൊന്നും കേന്ദ്രം മുന്നോട്ട് വച്ചിട്ടില്ലെന്നത് ശ്രദ്ധേയമാണ്. രാജ്യമെങ്ങും ഉപയോഗിക്കാവുന്ന സ്മാർട്ട് റേഷൻ കാർഡ്, തടസ്സങ്ങളില്ലാതെ വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നടപടിക്രമം, വൈദ്യുതി വിതരണ രംഗത്തെ പരിഷ്കാരങ്ങൾ തുടങ്ങിയവയാണ് വായ്പാ പരിധി ഉയർത്താനുള്ള നിബന്ധനകളിൽ പെടുന്നത്. വലിയ പ്രയാസമില്ലാതെ നടപ്പാക്കാൻ കഴിയുന്ന വ്യവസ്ഥകളുടെ പേരിൽ വിമർശനമുയർത്തുന്നത് നിരർത്ഥകമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. തൊഴിലുറപ്പ് പദ്ധതിക്ക് അധികം ലഭിക്കുന്ന 40,000 കോടി രൂപയിൽ അർഹമായ വിഹിതം പ്രയോജനപ്പെടുത്താനും സംസ്ഥാനം മുന്നോട്ടു വരണം. ലോക്ഡൌൺ സൃഷ്ടിച്ച തൊഴിലില്ലായ്മയുടെ വെളിച്ചത്തിൽ ഇനി വളരെയധികം പേർ തൊഴിലുറപ്പ് പദ്ധതി പ്രയോജനപ്പെടുത്താനായി എത്തുമെന്ന് തീർച്ചയാണ്. ഇപ്പോൾ 36 ലക്ഷത്തിൽപരം പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും 21 ലക്ഷത്തോളം പേരെ സ്ഥിരമായി ജോലിക്ക് എത്താറുള്ളൂ. പദ്ധതിയുടെ മാനദണ്ഡങ്ങളിൽ ചിലത് സംസ്ഥാനത്തിന് യോജിച്ചവയല്ല. കാർഷിക മത്സ്യമേഖലകളിലെ ഉപാധികൾ സംസ്ഥാനത്തിന് പ്രതികൂലമാണ്. അവ നീക്കാൻ സർക്കാർ സമ്മർദ്ദം ചെലുത്തേണ്ടതുണ്ട്. സ്വകാര്യ ഭൂമിയിൽ കൂടി ജോലി ചെയ്യാനുള്ള അനുമതി ലഭിച്ചാലേ പദ്ധതിയുടെ പൂർണ്ണ പ്രയോജനം മലയാളികൾക്ക് ലഭിക്കുകയുള്ളൂ. പാപ്പരത്ത നിയമത്തിൽ ധനമന്ത്രി പ്രഖ്യാപിച്ച സുപ്രധാന ഇളവുകൾ ചെറുകിട സൂക്ഷ്മ വ്യവസായ യൂണിറ്റുകൾക്കുള്ള പ്രാണവായു കൂടിയായി കരുതാം. 100,000 രൂപ കുടിശ്ശിക വരുത്തുന്ന യൂണിറ്റുകളെ വരെ പാപ്പരായി പ്രഖ്യാപിച്ച് നടപടിയെടുക്കുന്ന നിലവിലെ വ്യവസ്ഥയ്ക്കാണ് മാറ്റം. കോവിഡ് പ്രതിരോധ നടപടികൾക്കായി 15,000 കോടി രൂപ, ഇ ലേണിംഗിനായി 12 പ്രത്യേക TV ചാനലുകൾ, ഇ ലൈബ്രറികൾ തുടങ്ങി ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലും പുതിയ പദ്ധതികൾ ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുതിയ നയംമാറ്റങ്ങളും ആനുകൂല്യങ്ങളും ഓരോ മേഖലയും എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതിനെ ആശ്രയിച്ചാകും ഉത്തേജന പാക്കേജിന്റെ വിജയം. കോവിഡ് കാലത്ത് എല്ലാം വിറ്റുതുലയ്ക്കുന്നുവെന്ന പ്രതിപക്ഷ ആക്ഷേപത്തിന്റെ മുനയൊടിക്കാൻ കേന്ദ്രം കിണഞ്ഞു ശ്രമിച്ചേ മതിയാകൂ. പദ്ധതികൾ പ്രയോഗതലത്തിലെത്തിക്കാൻ സർക്കാർ സദാ ഒപ്പമുണ്ടാവുകയും വേണം.